അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 10. കൈസര്യയിൽ കൊർനീലിയോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഇറ്റലിക്കാരുടെ സൈന്യം എന്നറിയപ്പെട്ടിരുന്ന സൈന്യവിഭാഗത്തിൽ ഒരു ശതാധിപനായിരുന്നു. അദ്ദേഹവും എല്ലാ കുടുംബാംഗങ്ങളും ഭക്തിയും ദൈവഭയവും ഉള്ളവരായിരുന്നു. അദ്ദേഹം ഔദാര്യമായി ദാനധർമ്മം ചെയ്യുകയും പതിവായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു ദൂതൻ തന്റെ അടുത്ത് വന്ന്
കൊർനീലിയോസേ
എന്ന് വിളിക്കുന്നത് ഒരു ദർശനത്തിൽ അദ്ദേഹം വ്യക്തമായി കണ്ടു. കൊർനീലിയോസ് ഭയപ്പെട്ട് ആ ദൂതനെ ഉറ്റുനോക്കി.
എന്താകുന്നു കർത്താവേ?
അദ്ദേഹം ചോദിച്ചു. അതിന് ദൂതൻ,
നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദേവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമോൻ എന്നയാളെ വരുത്തുക. അയാൾ തോൽപ്പണിക്കാരനായ ഷിമോനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താണ്
എന്ന് പറഞ്ഞു. തന്നോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം കൊർനീലിയോസ് തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും പടയാളികളിൽ ഭക്തനായ ഒരുവനെയും വിളിച്ചു. സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ യോപ്പയിലേക്ക് അയച്ചു. അവർ യാത്ര ചെയ്തു. പിറ്റേ ദിവസം ഉച്ചസമയത്ത് പട്ടണത്തിനടുത്തെത്തി. അപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കുവാൻ വീടിന്റെ മട്ടുപ്പാവിലേക്ക് കയറി. വിശന്നതിനാൽ എന്തെങ്കിലും ഭക്ഷിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആത്മവിവശതയിലായി. സ്വർഗം തുറന്നിരിക്കുന്നതും നാലുകോണും കെട്ടിയ വലിയ വിരി പോലെയുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും അദ്ദേഹം കണ്ടു. അതിൽ സകലവിധ നാൽക്കാലികളും ഇടജന്തുക്കളും ആകാശത്തിലെ പക്ഷികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം അദ്ദേഹത്തോട്,
പത്രോസേ, എഴുന്നേറ്റ് ഒന്നു തിന്നുക
എന്ന് പറഞ്ഞു.
തീർച്ചയായും ഇല്ല കർത്താവേ,
പത്രോസ് മറുപടി പറഞ്ഞു.
അശുദ്ധമോ മലിനമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല.
രണ്ടാമതും ആ ശബ്ദം,
ദൈവം ശുദ്ധീകരിച്ചതൊന്നും അശുദ്ധമെന്ന് പറയരുത്
എന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യം ഇപ്രകാരം സംഭവിച്ചു. ഉടനെ തന്നെ ആ പാത്രം സ്വർഗത്തിലേക്ക് തിരികെ എടുക്കപ്പെട്ടു. ഈ ദർശനത്തിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് പത്രോസ് ചിന്തിച്ചു കുഴങ്ങുമ്പോൾ കൊർനീലിയോസ് അയച്ചിരുന്ന പുരുഷന്മാർ ഷിമോന്റെ വീട് തേടിപ്പിടിച്ച് പടിവാതിക്കലെത്തി.
പത്രോസ് എന്നറിയപ്പെടുന്ന ഷിമോൻ ഇവിടെയാണോ പാർക്കുന്നത്
എന്നവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അദ്ദേഹത്തോട്,
ഷിമോനെ, മൂന്നു പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. അവരോടുകൂടെ പോകാൻ മടിക്കേണ്ട. ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്
എന്ന് പറഞ്ഞു. അദ്ദേഹം താഴെ ഇറങ്ങിച്ചെന്ന് അവരോട്,
നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ. നിങ്ങൾ വന്ന കാര്യം എന്ത്
എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു,
ഞങ്ങൾ ശതാധിപനായ കൊർനീലിയോസിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം നീതിമാനും ദൈവഭക്തനും എല്ലാ യഹൂദരാലും ബഹുമാനിക്കപ്പെടുന്നവരുമാണ്. അങ്ങയ്ക്ക് പറയുവാനുള്ളത് കേൾക്കുവാൻ അങ്ങയെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുത്തണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞു.
അപ്പോൾ പത്രോസ് അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ച് അവിടെ പാർപ്പിച്ചു. പിറ്റേ ദിവസം പത്രോസ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ ഏതാനും സഹോദരന്മാരും അദ്ദേഹത്തോടൊപ്പം പോയി. അടുത്ത ദിവസം അദ്ദേഹം കൈസര്യയിലെത്തി. കൊർനീലിയോസ് അവരെ കാത്തിരിക്കുകയായിരുന്നു. ബന്ധുക്കളെയും ഉറ്റമിത്രങ്ങളെയും അദ്ദേഹം അവിടെ വിളിച്ചുകൂട്ടിയിരുന്നു. പത്രോസ് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ കൊർനീലിയോസ് അദ്ദേഹത്തെ കണ്ട് ആദരപൂർവം കാൽക്കൽ വീണു വന്ദിച്ചു. പത്രോസ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചുകൊണ്ട്,
എഴുന്നേൽക്കുക, ഞാൻ കേവലം ഒരു മനുഷ്യനത്രേ
എന്ന് പറഞ്ഞു. കൊർനീലിയോസിനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്തേക്ക് ചെന്നു. അവിടെ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു,
ഒരു യഹൂദൻ വിജാതീയനായ ഒരാളോട് സഹകരിക്കുകയോ അവനെ സന്ദർശിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ ന്യായ പ്രമാണത്തിന് വിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും അശുദ്ധനെന്നോ മലിനനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആകയാൽ എനിക്ക് ആളയച്ചപ്പോൾ യാതൊരു എതിർപ്പും പറയാതെ ഞാൻ പോരുകയാണ് ഉണ്ടായത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്?
കൊർനീലിയോസ് മറുപടി പറഞ്ഞു.
4 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് ഞാൻ എന്റെ വീട്ടിൽ ഏകദേശം 3 മണി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മിന്നുന്ന വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ എന്റെ മുന്നിൽ നിന്നുകൊണ്ട്, കൊർനീലിയോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ ദാനധർമ്മങ്ങൾ ഓർക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശീമോനെ വരുത്തുക. അദ്ദേഹം കടൽപ്പുറത്ത് തോൽപ്പണിക്കാരനായ ശീമോന്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അങ്ങയ്ക്കായി ആളെ അയച്ചു. അങ്ങ് വന്നത് വലിയ ഉപകാരം. ഇപ്പോൾ ഞങ്ങളോട് പറയുവാൻ, ദൈവം അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും കേൾക്കുവാൻ ഞങ്ങളിതാ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു.
അപ്പോൾ പത്രോസ് ഇപ്രകാരം പറഞ്ഞു:
ദൈവത്തിന് പക്ഷപാതമില്ലെന്നും ഏതൊരു ജനതയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് അംഗീകരിക്കുന്നുവെന്നും ഉള്ളത് എത്ര സത്യമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സമാധാനത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവം ഇസ്രയേൽ മക്കൾക്ക് നൽകിയ സന്ദേശം ഇതാണ്. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിൽ എല്ലായിടത്തും സംഭവിച്ച കാര്യങ്ങളും നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം തന്നോടുകൂടെ ഇരുന്നതിനാൽ അദ്ദേഹം നന്മ ചെയ്തും പൈശാചിക ശക്തിക്ക് അധീനരായിരുന്നവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതും നിങ്ങൾക്കറിവുണ്ടല്ലോ. യഹൂദരുടെ ദേശത്തും യെരുസലേമിലും അദ്ദേഹം ചെയ്തതിനെല്ലാം ഞങ്ങൾ സാക്ഷികളാണ്. അവർ അദ്ദേഹത്തെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ 3ാം ദിവസം ദൈവം മരിച്ചവരിൽ നിന്ന് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പ്രത്യക്ഷനാക്കി. എല്ലാവർക്കുമല്ല, പിന്നെയോ സാക്ഷികളായിരിക്കുവാൻ ദൈവം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി. അദ്ദേഹം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു. ജനങ്ങളോട് പ്രസംഗിക്കുവാനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തെയാണെന്ന് സാക്ഷിപ്പാനും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അദ്ദേഹത്തിന്റെ നാമത്തിലൂടെ പാപക്ഷമ ലഭിക്കുമെന്ന് എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു.
പത്രോസ് ഈ വാക്കുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രവിച്ച എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്, വിജാതീയരുടെ മേലും പരിശുദ്ധാത്മാവ് എന്ന ദാനം പകർന്നതിൽ പത്രോസിനോടൊപ്പം വന്ന പരിചേതനക്കാരായ വിശ്വാസികൾ വിസ്മയഭരിതരായി. എന്തെന്നാൽ അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. അപ്പോൾ പത്രോസ്:
നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഇവരെ ജലത്താൽ സ്നാനം ഏൽക്കുന്നതിൽ നിന്ന് വിലക്കുവാൻ ആർക്കു കഴിയും
എന്ന് പറഞ്ഞു. അനന്തരം അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു. തങ്ങളോടൊപ്പം ഏതാനും ദിവസം പാർക്കണമെന്ന് അവർ പത്രോസിനോട് അപേക്ഷിച്ചു.